2024 മാർച്ച് 11 തിങ്കൾ. ഇന്ന് 1199 കുംഭം 27. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മൃഗക്കലിക്കെതിരെ ഒന്നിച്ചു പോരാടും, വന്യജീവി ആക്രമണം ചെറുക്കാൻ കേരള കർണാടക കരാർ. തമിഴ്നാടും കരാറിൻ്റെ ഭാഗമാകും ഏകോപനത്തിന് സമിതി. ജനവാസ കേന്ദ്രങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ കേരളവും കർണാടകവും ചേർന്ന് സംസ്ഥാനാന്തര കരാർ ഒപ്പുവെച്ചു. തമിഴ്നാട് പിന്നീട് കരാറിൻ്റെ ഭാഗമാകും. മനുഷ്യ മൃഗസംഘർഷ മേഖല അടയാളപ്പെടുത്തുന്നതുൾപ്പെടെ 4 നിർദ്ദേശങ്ങളാണ് കരാറിലുള്ളത്. 3 സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഏകോപന സമിതിയും രൂപീകരിക്കും. കർണാടകയിലെ ബന്ദിപ്പൂരിൽ ചേർന്ന യോഗത്തിൽ കേരള വനമന്ത്രി എ കെ ശശീന്ദ്രൻ, കർണാടക വനമന്ത്രി ഈശ്വർ ഖഡ്രെ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ്നാട് വനമന്ത്രി എം മതിവേന്ദന് പകരം മുതുമലയിലെ മുതിർന്ന വനം ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. 1970 വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് കേരളത്തിലെയും കർണാടകയിലെയും വനം മന്ത്രിമാർ ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ പ്രവേശിക്കുന്നത് തടയാനുള്ള റെയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ കേന്ദ്രം ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. ബന്ദിപ്പൂർ, നാഗർഹോളെ, മുതുമല, വയനാട് എന്നീ സങ്കേതങ്ങൾ അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങളിലും വന്യജീവികളെ കൊണ്ട് ജനം പൊറുതിമുട്ടുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത്. ഏകോപനത്തിന് നോഡൽ ഓഫീസർ. ഒരു നോഡൽ ഓഫീസർക്ക് കീഴിലാണ് സംസ്ഥാനാന്തര ഏകോപന സമിതി പ്രവർത്തിക്കുക. അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാർ, സംസ്ഥാനതല പ്രതിനിധികൾ ഉൾപ്പെട്ട ഉപദേശക സമിതി, പ്രശ്നമേഖലയിൽ ഇടപെടാൻ വർക്കിംഗ് ഗ്രൂപ്പ് എന്നിവയും ഉണ്ടാകും. വിദഗ്ധ സേവനം ഉറപ്പാക്കൽ, വിഭവശേഷി വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും ഏകോപന സമിതിയുടെ പരിധിയിൽ വരും. അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണം, 15 പേർ കൊല്ലപ്പെട്ടു. താൽക്കാലിക തുറമുഖം നിർമ്മിക്കാൻ സാധനങ്ങളുമായി US കപ്പൽ. വടക്കൻ ഗാസയിലെ നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. ഇതിനു പുറമെ ഖാൻ യൂനിസിൽ അഭയം തേടിയിരുന്ന 13 പേർ കൂടി ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ഒരു യുവതിയും പിഞ്ചുകുഞ്ഞും മരിച്ചു. ഇതോടെ പട്ടിണി മരണം 25. സ്ഥിതി ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതേവരെ 31,045 പേർ കൊല്ലപ്പെടുകയും 72,654 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഭക്ഷ്യസാധനങ്ങൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി കടൽ മുനമ്പിൽ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി US കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു. ആയിരക്കണക്കിന് പലസ്തീൻകാർ പട്ടിണി കിടക്കുന്ന ഈ മേഖലയിൽ ഭക്ഷണം അടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേലിൻ്റെ എതിർപ്പ് കാരണം കടൽമാർഗം ഭക്ഷണം എത്തിക്കാൻ കഴിയാത്തതും ആകാശമാർഗം സാധനങ്ങൾ കൈമാറുന്നതിൻ്റെ ബുദ്ധിമുട്ടും മറികടക്കുകയാണ് ലക്ഷ്യം. ഭക്ഷ്യസാധനങ്ങൾ ജോർദാൻ വ്യോമസേനയുടെ സഹായത്തോടെ വിതരണം ചെയ്യാൻ സാധിച്ചതായും US വ്യക്തമാക്കി. തെക്കൻ ലെബനിലെ ഒരു ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ടു. നൈജീരിയയിൽ ഭീകരർ 300 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. വടക്കൻ നൈജീരിയയിൽ ഒരാഴ്ചയ്ക്കിടെ ഭീകരർ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണം 300 കവിഞ്ഞു. കടൂന ജില്ലയിലെ കുരിഗയിൽ നിന്നാണ് 3 തവണയായി 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തട്ടിയെടുത്തത്. പോലീസും സൈന്യവും സമീപത്തെ കാടുകളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. 2021 ജൂലൈയിൽ തട്ടിക്കൊണ്ടുപോയ 150 കുട്ടികളെ രക്ഷിതാക്കൾ പണം നൽകി മോചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കുട്ടികളടക്കം 3,500 പേരെയെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ പിടികൂടുന്നവരെ മനുഷ്യ കവചമായും ഉപയോഗിക്കാറുണ്ട്. 2014 ചിബോക്കിൽ നിന്ന് 200 കുട്ടികളെ ബെക്കോ ഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ സംഭവം ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. അരുൺ ഗോയലിൻ്റെ രാജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി അഭിപ്രായ വ്യത്യാസം മൂലം. 2 ഒഴിവുകളും നികത്താൻ നിയമനസമിതി യോഗം 15. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിൻ്റെ രാജി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണെന്ന് സൂചന. സർക്കാരിലെ ഉന്നതർ നടത്തിയ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് രാജി കൈമാറിയത്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നും മറിച്ചുള്ള വിവരങ്ങളിൽ കഴമ്പില്ലെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ 2 ഒഴിവുകളും നികത്താനുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളിൻ്റെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി 5 പേരുകൾ വീതമുള്ള 2 പട്ടികകൾ നിയമനസമിതിക്ക് ഉടൻ കൈമാറും. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധീൻ രഞ്ജൻ ചൌധരി എന്നിവർ ഉൾപ്പെട്ട നിയമനസമിതിയുടെ യോഗം 15 വിളിച്ചു ചേർക്കും. ഈ സമിതിയുടെ ശുപാർശ പ്രകാരമാകും രാഷ്ട്രപതി നിയമനം നടത്തുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ യോഗം ഇന്ന് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട്. ഇതിനു ശേഷമാകും 2000 നിരീക്ഷകരെ വിവിധ സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കുക. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നാളെയും 13 ജമ്മുവും സന്ദർശിക്കും. ഫ്ലോട്ടിംഗ് സംവരണം നിർത്തിയാൽ നഷ്ടമാവുക 700+ സീറ്റുകൾ. അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കാനുള്ള തീരുമാനം പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട 700+ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തിയേക്കുമെന്ന സൂചന. ഫ്ലോട്ടിംഗ് സംവിധാനത്തിന് പകരം സ്ഥാപനതലത്തിൽ സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് കാരണം. ഇതിനായി പ്രോസ്പെക്ട്സ് ഭേദഗതി ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എൻട്രൻസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. നീക്കം 10% മുന്നാക്ക സംവരണത്തെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ അധ്യയന വർഷം സർക്കാർ മേഖലയിൽ MBBSന് 174, എഞ്ചിനീയറിംഗിന് 573 ഉൾപ്പെടെ മൊത്തം 747 പേർക്കാണ് ഫ്ലോട്ടിംഗ് സംവരണം വഴി പ്രവേശനം ലഭിച്ചത്. സംവരണം നിർത്തലാക്കാനുള്ള നിർദ്ദേശത്തെപ്പറ്റി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മെറിറ്റിലും സംവരണത്തിലും സീറ്റിന് അർഹതയുള്ള വിദ്യാർത്ഥിക്ക് മെറിറ്റ് സീറ്റിലേക്ക് മാറാനും ആ സംവരണ സീറ്റ് മറ്റൊരു സ്ഥാപനത്തിൽ അർഹതയുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് ലഭിക്കാനുമുള്ള സൗകര്യമാണ് ഫ്ലോട്ടിംഗ് രീതി. ഫ്ലോട്ടിംഗ് സംവരണം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ തള്ളണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സൗകര്യം കുറഞ്ഞ കോളേജുകളിലെത്തുന്ന മിടുക്കരായ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഈ കോളേജുകളുടെ നിലവാരത്തെ ബാധിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിൽ സംവരണ അട്ടിമറിക്ക് നീക്കം നടക്കുന്നതെന്നും വിവിധ സംഘടനകൾ ആരോപിച്ചു. കുട്ടികൾ മരത്തിൽ നിന്ന് വീണതിൻ്റെ ലക്ഷണങ്ങൾ. കടന്നിൽ കുത്തേറ്റോ എന്നറിയാൻ പരിശോധന നടത്തും. വെള്ളിക്കുളങ്ങര ശാസ്താപൂർവം കോളനിക്ക് സമീപം കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 2 ആദിവാസി കുട്ടികളുടെയും ശരീരത്തിൽ മരത്തിൽ നിന്ന് വീണതിൻ്റെ പരുക്കുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. എന്നാൽ മരത്തിൽ നിന്നുള്ള വീഴ്ചയാണോ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യം ഉറപ്പാക്കാൻ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ കുത്തേറ്റിട്ടുണ്ടോ എന്ന കാര്യവും രാസപരിശോധനയിൽ വ്യക്തമാകും. മരിച്ച കുട്ടികളിൽ ഒരാൾ മരത്തിൽ നിന്ന് വീണതായി ആദ്യമേ വ്യക്തമായിരുന്നെങ്കിലും രണ്ടാമൻ മരത്തിൽ കയറിയോ എന്നതിൽ അവ്യക്തത ഉണ്ടായിരുന്നു. ശാസ്താപൂർവം ആദിവാസി കോളനിയിലെ കാടർ വീട്ടിൽ സുബ്രൻ്റെ മകൻ സജികുമാർ 14 വയസ്സ്, കാടർ വീട്ടിൽ രാജശേഖരൻ്റെ മകൻ അരുൺകുമാർ 8 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ ചാണക്യം കൊണ്ട് വനത്തിൽ കണ്ടെത്തിയത്. ചീനിമരത്തിൽ തേനെടുക്കാൻ കയറുമ്പോഴാണ് അരുൺ മരിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തേനെടുക്കാൻ കയറാൻ മരത്തിൽ മുളയാണി തറച്ചിരുന്നതും മരത്തിന് മുകളിൽ തോർത്ത്, വെട്ടുകത്തി എന്നിവ വച്ചിരുന്നതും കണ്ടെടുത്തു. മരത്തിൻ്റെ കടക്കിൽ അരുണിൻ്റെ മൃതദേഹം കിടന്ന ഭാഗത്തുനിന്ന് 100 മീറ്റർ അകലെയാണ് സജികുമാറിൻ്റെ മൃതദേഹം കണ്ടത്. അരുൺ സംഭവസമയത്ത് തന്നെ മരിച്ചിട്ടുണ്ടാകാം. ഗുരുതര പരിക്കോടെ രക്ഷപ്പെട്ട സജികുമാർ വെള്ളം തേടി ഇഴഞ്ഞു നീങ്ങിയാണ് 100 മീറ്റർ അകലെയുള്ള അരുവിയുടെ ഭാഗത്തെത്തിയതെന്നും കരുതുന്നു. 2 ദിവസം കഴിഞ്ഞാണ് സജികുമാറിൻ്റെ മരണം സംഭവിച്ചതെന്നും കണക്കാക്കുന്നു. ആന്തരിക അവയവ പരിശോധനയിൽ ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണമുണ്ടാകും. ചൂട്, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത ചൂടിനെ തുടർന്ന് പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാം. ഇന്നലെ സംസ്ഥാനത്ത് പുനലൂരിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് 38.8 ഡിഗ്രി സെൽഷ്യസാണ്. ശുഭദിനം, നന്ദി.